ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജ്ന കെ ആസാദ്. പ്രധാന വാർത്തകൾ. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് വൈകാതെ ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഭുവനേശ്വറിൽ DGP മാരുടെയും IGP മാരുടെയും സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്ന് BSF രൂപീകരണ ദിനം. ഇരുമ്പനം ട്രാക്കോ കേബിളിലെ തൊഴിലാളികൾക്ക് 3 മാസത്തിനകം പാക്കേജ് നടപ്പാക്കുമെന്ന് ചെയർമാൻ. റെയ്ഡ്കോ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിദേശ കയറ്റുമതി ഇന്ന് ആരംഭിക്കും. ലക്നൌവിൽ സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനൽ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. പുതുച്ചേരി തീരത്തുകൂടി അർദ്ധരാത്രിയോടെ കടന്നുപോയ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലൂടെ സഞ്ചരിച്ച് വൈകാതെ ന്യൂനമർദ്ദമായി രൂപപ്പെട്ടേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതിന്റെ സ്വാധീനത്താൽ പുതുച്ചേരിയിൽ തുടർച്ചയായ കനത്ത മഴ തുടരുമെന്നാണ് സൂചന. ഡെസ്ക് റിപ്പോർട്ട്.
പുതുച്ചേരിയിലും ചെന്നൈ, വില്ലുപുരം, കടലൂർ, തിരുവണ്ണാമല, കാഞ്ചീപുരം എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയിൽ വ്യാപകമായി വെള്ളക്കെട്ടും ഗതാഗത തടസ്സവുമുണ്ടായി. ഇന്നും പലയിടത്തും കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ ചെന്നൈയിൽ 3 പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. പുതുച്ചേരിയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ 100 പേരെ ചെന്നൈ ഗാരിസൺ ബറ്റാലിയനിലെ ഇന്ത്യൻ സൈന്യം രക്ഷപ്പെടുത്തി. ജില്ലാ ഭരണകൂടം സൈനിക സഹായം തേടിയതിനെ തുടർന്നാണ് സൈന്യം രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. 5 അടിയോളം ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് 500 വീടുകൾ വെള്ളത്തിനടിയിലായ കൃഷ്ണനഗർ മേഖലയിലായിരുന്നു രക്ഷാദൌത്യം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭുവനേശ്വറിൽ സംസ്ഥാന പോലീസ് DGP മാരുടെയും IGP മാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇന്നും പങ്കെടുക്കും. ത്രിദിന സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സെക്രട്ടറി ഗോബിന്ദ് മോഹൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് അതിർത്തി രക്ഷാസേന രൂപീകരണ ദിനം. 1965 December 1 ഈ സേനാവിഭാഗം രൂപീകരിച്ചത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നാണ് പാകിസ്ഥാനും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളുടെ സംരക്ഷണത്തിന് BSF രൂപീകരിച്ചത്. ഇതുവരെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ പോലീസിനായിരുന്നു അതിർത്തി ചുമതല. ലോകത്തെ ഏറ്റവും വലിയ അതിർത്തി രക്ഷാസൈന്യം എന്ന ബഹുമതി BSFനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BSF സേനാംഗങ്ങൾക്ക് ഊഷ്മള ആശംസകൾ നേർന്നു. രാജ്യരക്ഷയിലെ നിർണായക അതിർത്തി രേഖ സൃഷ്ടിക്കുന്ന സേനാംഗങ്ങൾ ധീരതയുടെയും ആത്മസമർപ്പണത്തിന്റെയും സേവനനിരതയുടെയും പ്രതീകമാണെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. അവരുടെ ജാഗ്രതയും ധൈര്യവും രാജ്യത്തിന്റെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നതായി പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. മഹാരാഷ്ട്രയിൽ മഹായുതി ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വ്യാഴാഴ്ച വൈകിട്ട് മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് BJP മഹാരാഷ്ട്ര പ്രസിഡന്റ് ചന്ദ്രശേഖർ ബവൻകുലെ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. മഹായുതി സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288-ൽ 230 സീറ്റുകൾ നേടിയാണ് വീണ്ടും അധികാരത്തിലെത്തിയത്. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. HIV ബാധിതരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനും HIV പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ദിനാചരണത്തിന്റെ ദേശീയതല പരിപാടി മധ്യപ്രദേശിലെ ഇൻഡോറിൽ കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനങ്ങളിലും ജില്ലാതലത്തിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2025 പുതിയ വൈറസ് ബാധ ഇല്ലാതാക്കാൻ 1-0 ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. HIV ബാധിതരുടെ സാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെങ്കിലും വൈറസ് ബാധ വ്യാപനം തള്ളിക്കളയാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോക എയ്ഡ്സ് ദിനത്തിൽ രോഗപ്രതിരോധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹമാധ്യമക്കുറിപ്പിലാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ഇരുമ്പനം ട്രാക്കോ കേബിളിലെ തൊഴിലാളികൾക്ക് 3 മാസത്തിനകം പാക്കേജ് നടപ്പാക്കുമെന്ന് ചെയർമാൻ V ബാലചന്ദ്രൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നടപടികൾ എടുത്തുവരികയാണെന്നും അദ്ദേഹം കൊച്ചിയിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ജീവനക്കാരൻ ഉണ്ണി മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നുവെന്നും ചെയർമാൻ പറഞ്ഞു. ദീർഘകാലമായി ശമ്പളം കിട്ടാത്തതിനെ തുടർന്നാണ് ജീവനക്കാരനായ ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്നാണ് സഹപ്രവർത്തകരുടെ ആരോപണം. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, സ്വന്തം ഇഷ്ടത്തിനും അഭിരുചിക്കുമനുസരിച്ച് ഉപരിപഠന മേഖല തെരഞ്ഞെടുക്കണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. NSS ഉത്തരമേഖലാ തലത്തിലെ മികച്ച പ്രോഗ്രാം ഓഫീസറായി തെരഞ്ഞെടുത്ത തലശ്ശേരി ബ്രെണ്ണൻ സ്കൂളിലെ റീജ റഷീദിന്റെ അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. കൊച്ചിയിൽ രണ്ടിടത്ത് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായി. എറണാകുളം സൌത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ആക്രി ഗോഡൌണിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ഹോട്ടലിലുമാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
എറണാകുളം സൌത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ആക്രി ഗോഡൌണിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 10 അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നെത്തിയ 15 അഗ്നിശമന വാഹനങ്ങളും 200 സേനാംഗങ്ങളും ചേർന്നാണ് തീയണച്ചത്. സമീപത്തെ ലോഡ്ജിലെയും വീടുകളിലെയും താമസക്കാരെ ഒഴിപ്പിച്ചു. ഗോഡൌണിലുണ്ടായിരുന്ന 6 ഇതര സംസ്ഥാന തൊഴിലാളികളെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് നിർത്തിവച്ച ട്രെയിൻ ഗതാഗതം 2 മണിക്കൂറിന് ശേഷമാണ് പുനഃസ്ഥാപിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലായിരുന്നു തീപിടുത്തം. ഒരു കാർ പൂർണ്ണമായും 3 കാറുകളും ഏതാനും ബൈക്കുകളും ഭാഗികമായും കത്തിനശിച്ചു. ഹോട്ടലിലെ എയർ കണ്ടീഷനുകളും വൈദ്യുതി വയറുകളും കത്തിപ്പോയി. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്.
റെയ്ഡ്കോ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിദേശ കയറ്റുമതി ഇന്ന് ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ UAEയിലേക്കും തുടർന്ന് ഖത്തർ, സൌദി അറേബ്യ, ഒമാൻ, ബഹ്റിൻ എന്നിവിടങ്ങളിലേക്കുമാണ് കയറ്റുമതി ചെയ്യുക. മാവിലായി കറി പൗഡർ ഫാക്ടറിയിൽ ഉച്ചകഴിഞ്ഞ് മന്ത്രി പി രാജീവ് കയറ്റുമതി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വയനാട് MP പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡല സന്ദർശനം തുടരുന്നു. മാനന്തവാടിയിലെ റോഡ് ഷോയ്ക്ക് ശേഷം പൊതുസമ്മേളനത്തിൽ അവർ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. തുടർന്ന് സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും പ്രിയങ്കയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ കാനാമ്പുഴ പുനരുജ്ജീവന പ്രക്രിയ അവസാനഘട്ടത്തിലേക്ക്. സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയാണിത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
മുണ്ടേരി പഞ്ചായത്തിലെ അയ്യപ്പൻ മലയിൽ നിന്ന് ആരംഭിച്ച് അറബിക്കടലിൽ ചേരുന്ന കാനാമ്പുഴയെയാണ് വീണ്ടെടുക്കുന്നത്. താഴെ ചൊവ്വ ചീപ്പ് പാല മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാമ്പുഴയുടെ ഭാഗങ്ങളാണ് 1st ഘട്ടത്തിൽ പുനരുദ്ധരിച്ചത്. പുഴയിലെ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് കരിങ്കൽ പാർശ്വഭിത്തി നിർമ്മിക്കുകയും പാടശേഖരങ്ങളിലെ ജലസേചനാവശ്യാർത്ഥം നീർച്ചാലുകൾ നിർമ്മിക്കുകയും ചെയ്തു. വിനോദസഞ്ചാര ഉദ്ദേശത്തോടെ പുഴയുടെ ഇരുവശങ്ങളിലും നടപ്പാത നിർമ്മിച്ച് കയർഭൂവസ്ത്രം വിരിച്ച് തെരുവുവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. കാനാമ്പുഴ പുനരുജ്ജീവനം പൂർത്തിയായതോടെ ഇളയാവൂർ, പെരിങ്ങളായി പാടശേഖരങ്ങളിലെ കൃഷി വ്യാപിപ്പിക്കാനും സാധിച്ചു. കാനാമ്പുഴയുടെ പുനരുജ്ജീവന പ്രവർത്തനത്തിന് ഇതിനകം ദേശീയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹരിത കേരള മിഷനും ജലസേചന വകുപ്പും മറ്റ് വിവിധ വകുപ്പുകളും ചേർന്നുകൊണ്ടാണ് കാനാമ്പുഴയെ പുനരുജ്ജീവിപ്പിച്ചത്. കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ 1st ഘട്ടം ഈ മാസം 26 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും.
ലക്നൌവിൽ സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനൽ മത്സരങ്ങൾ അല്പസമയത്തിനകം നടക്കും. സിന്ധു ചൈനീസ് താരത്തെയും ലക്ഷ്യ സെൻ സിംഗപ്പൂർ താരത്തെയുമാണ് ഫൈനലിൽ നേരിടുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. പാലായിൽ സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് THS മുന്നേറുന്നു. 46 ഇനങ്ങളിലെ മത്സരം പൂർത്തിയായപ്പോൾ ബത്തേരിക്ക് 19 പോയിന്റുണ്ട്. 15 പോയിന്റുമായി ചിറ്റൂർ ഗവൺമെന്റ് THS ആണ് 2nd സ്ഥാനത്ത്. മേള ഇന്ന് സമാപിക്കും. ഭിന്നശേഷി ക്ഷേമ ദേശീയ സംഘടന സക്ഷമയുടെ ദിവ്യാംഗ സേവാ കേന്ദ്രം അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായ മറ്റന്നാൾ കോഴിക്കോട് കേസരി ഭവനിൽ ഉദ്ഘാടനം ചെയ്യും. സക്ഷമ കേരളം സംസ്ഥാന പ്രസിഡന്റ് ഡോ രാമചന്ദ്രൻ മന്നത്ത് കേന്ദ്രം ഭിന്നശേഷിക്കാർക്ക് സമർപ്പിക്കും. ഒക്ടോബർ 9 മുതൽ ഇതുവരെ പാലക്കാട് ജില്ലയിൽ 54,500 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചതായി സപ്ലൈകോ അറിയിച്ചു. 90% നെല്ലും മില്ലുകാർ സംഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും സംഭരണ വില ബാങ്ക് മുഖേന അനുവദിക്കുന്നതിന് നടപടിക്രമങ്ങൾ നടന്നുവരുന്നതായും പാടി ഓഫീസർ വ്യക്തമാക്കി. ശബരിമലയിൽ രാവിലെ 10 മണി വരെ 28,773 തീർത്ഥാടകർ ദർശനം നടത്തി. സന്നിധാനത്ത് രാവിലെ മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മലകയറ്റത്തെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പമ്പയിൽ നിന്നും അപ്പാച്ചിമേട് വഴിയാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. മംഗലം ഡാം ഇറിഗേഷൻ സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ കൂലിത്തൊഴിലാളികൾക്ക് പട്ടയം നൽകണമെന്ന് പാലക്കാട് ജില്ലാ വികസന സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 60 വർഷങ്ങൾക്ക് മുൻപ് ഡാം ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയവർക്ക് പട്ടയം ലഭിച്ചിട്ടില്ലെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് വൈകാതെ ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഭുവനേശ്വറിൽ DGP മാരുടെയും IGP മാരുടെയും സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്ന് BSF രൂപീകരണ ദിനം. ഇരുമ്പനം ട്രാക്കോ കേബിളിലെ തൊഴിലാളികൾക്ക് 3 മാസത്തിനകം പാക്കേജ് നടപ്പാക്കുമെന്ന് ചെയർമാൻ. റെയ്ഡ്കോ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിദേശ കയറ്റുമതി ഇന്ന് ആരംഭിക്കും. ലക്നൌവിൽ സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനൽ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.